ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
എല്ലാ സ്ഥലത്തും അങ്ങനെയും ഒരാൾ ചോദിക്കുന്നു, ഒന്നിൽ അതൊരു പൂർവ്വ സിദ്ധാന്തക്കാരനാകാം, അല്ലെങ്കിൽ ശിഷ്യനാകാം, ജിജ്ഞാസുവാകാം. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ചോദ്യത്തെ രീതിയിലാണ് ഇവിടെ വിഷയങ്ങളെ പ്രതിപാദനം ചെയ്യുന്നത്. എന്താണ് ആ ഉപനിഷ ശബ്ദത്തിന് ആത്മവിദ്യ എന്നതിന് അർത്ഥം കിട്ടിയത്? അത് പറയുന്നു, ഈ മോക്ഷവ ദൃഷ്ട ആനുശ്രവിക വിഷയ വിതൃഷ്ണാഹ സന്ത ഉപനിഷത് ശബ്ദവാച്യം മക്ഷ്യമാണ ലക്ഷണ വിദ്യാം ഉപസദ്യ ഉപഗമ്യ തന്നിഷ്ഠതയാ നിശ്ചയേന ശീലയന്തി തേഷാം അവിദ്യാദേഹി സംസാര ബീജസ്യ വിശരണാ ഹിംസന വിനാശന ഇത്യനേന അർത്ഥയോഗേന വിദ്യ ഉപനിഷത് ഇത്തിച്ചത്. അതിന് സമാനം പറഞ്ഞു. എന്തുകൊണ്ട് വിദ്യ ഉപനിഷത്തെന്ന് പറയുന്നു? ഏ മുമുക്ഷോ, ഏത് മുമുക്ഷുക്കളാണോ, അതായത് മുമുക്ഷുക്കൾ മോക്ഷേച്ഛുക്കൾ ആയിട്ടുള്ളവർ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ, സംസാര ബന്ധനത്തിൽ നിന്നും ജനന ജീവിത മരണങ്ങളിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ, എങ്ങനെയുള്ളവർ? ദൃഷ്ട ആനുശ്രവിക വിഷയ വിതൃഷ്ണാഹ സന്ത. ദൃഷ്ടം പ്രത്യക്ഷമായി കാണപ്പെടുന്നതാണ് ദൃഷ്ടം, ഈ ലോകത്തിൽ വരുന്ന വിഷയങ്ങളാണ് ദൃഷ്ടവിഷയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ദൃഷ്ടവിഷയങ്ങൾ. ഗോഭൂ ഹിരണ്യാദികളെന്ന് പറയും, സമ്പത്തുകളല്ല, അതെല്ലാം ദൃഷ്ടവിഷയങ്ങളാണ്. ആനുശ്രവികം, അനുശ്രവോ വേദ, അനുശ്രവോ എന്ന് പറയുന്ന വേദമാണ്, വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്നതാണ് ആനുശ്രവികങ്ങൾ. വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ ആനുശ്രവിക്കുന്നു, സ്വർഗവും മറ്റും. അങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം വിതൃഷ്ണാഹ സന്ത വിരക്തരായിട്ട് എന്നർത്ഥം. വിഷയവിരക്തരായ മുമുക്ഷുക്കൾ എന്നർത്ഥം. അവരെന്ത് ചെയ്യുന്നു? ഉപനിഷത് ശബ്ദവാക്യം, ഉപനിഷത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാക്യം അർത്ഥമായിരിക്കുന്ന, വാച്യാർത്ഥമായിരിക്കുന്ന വക്ഷ്യമാണ ലക്ഷണ, ഭക്ഷ്യമാണ് ഇനി പറയാൻ പോകുന്ന ലക്ഷണ സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന, അതിന്റെ സ്വരൂപത്തെ ഇനി പറയും. എന്താണ് വിദ്യ? അതാണ് ഇനി വരുന്ന വല്യകളിൽ വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ലക്ഷണത്തോടുകൂടിയിരിക്കുന്ന വിദ്യ, ആത്മവിദ്യയെ ഉപസദ്യ എന്ന് പറഞ്ഞല്ലോ. ഉപനി പൂർവസ്യാണ് ഉപസദ്യ എന്ന് വെച്ചാൽ എന്താണ്? ഉപഗമ്യ, ആ വിദ്യയെ പ്രാപിച്ചിട്ട്, ആ വിദ്യയെ പ്രാപിച്ചിട്ട് എന്തു ചെയ്യുന്നു? തന്നിഷ്ഠതയാ, ആ ബ്രഹ്മവിദ്യയിൽ നിഷ്ഠയോടുകൂടി. അതുപോലെ വിശദീകരിക്കുന്നു, നിശ്ചയേന ശീലയന്തി, നിശ്ചയപൂർവകമായി ശീലിക്കുന്നു. നിഷ്ഠയോടുകൂടി ശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിളംബങ്ങളും വരുത്താതെ തുടർച്ചയായിട്ട് ദൃഢതയോടുകൂടി. അത് ദീർഘകാല സത്കാര ആസേവിതോ ദൃഢഭൂമി എന്ന് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ദീർഘകാലം നിരന്തരമായി ആരാണോ ശീലിക്കുന്നത് ഈ പറയുന്ന വിദ്യയെ, തേഷാം മുമുക്ഷുണം, ആ മുമുക്ഷുക്കളുടെ അവിദ്യാദേഹേ സംസാര ബീജസ്യ, അവിദ്യ തുടങ്ങിയ സംസാര ബീജം, അവിദ്യ കാമക്രോധാദികൾ അതിന്റെ ഫലമായി വരുന്നു. അഹന്ത മമത രാഗദ്വേഷങ്ങൾ, അങ്ങനെ അവിദ്യാദികൾ എന്തൊക്കെയാണ് എന്ത് സംസാരത്തിന് ബീജമായിരിക്കുന്നത്? ഇവയെല്ലാം വിശരണ, നേരത്തെ പറഞ്ഞല്ലോ വിശരണ തെറ്റി അവസാധനം മൂന്ന് അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിനെ വിശരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിംസന, അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ എന്ത് പറയുന്നു? വിനാശന, നശിപ്പിക്കുന്നു. അപ്പൊ മുമുക്ഷുക്കളുടെ അവിദ്യാദി ദോഷങ്ങൾ നശിപ്പിക്കുന്നുവെന്ന് ചുരുക്കം, അതാണ് ഇതൊരു വ്യാഖ്യാനിച്ചത്. മുമുക്ഷുക്കളുടെ അവിദ്യ തുടങ്ങിയ ദോഷങ്ങളെ ഇത് നശിപ്പിക്കുന്നു. ഇത്യനേന അർത്ഥയോഗേന, ഈ അർത്ഥബന്ധം, ഈ അർത്ഥശക്തി ഉള്ളതുകൊണ്ട് വിദ്യ ഉപനിഷത്ത് വിദ്യിച്ചത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് ഞാൻ വിദ്യ എന്നുള്ള അർത്ഥം പറഞ്ഞതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. എന്താണ് ചുരുക്കം? മുമുക്ഷുക്കളുടെ അവിദ്യ തുടങ്ങിയ ദോഷങ്ങളെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുന്നതുകൊണ്ട് ഉപനിഷത്തിന് വിദ്യ എന്ന പേര് കിട്ടി എന്നാണ്. തഥാച ഭക്ഷ്യതി, ഇക്കാര്യം തന്നെ ഇനി പറയും. എന്താണ് നിശ്ചായ തം മൃത്യുമുഖ പ്രമിച്ചതെ, തം പരബ്രഹ്മത്തെ നിശ്ചായ സാക്ഷാത്കരിച്ചിട്ട് മൃത്യുമുഖ മൃത്യുമുഖത്തിൽ നിന്നും പ്രമിച്ചതെ മോചിക്കപ്പെടുന്നു. നചികേത സോഹനയാണ് നേരെ മൃത്യുവിന്റെ സമീപത്ത് ചെന്നും മൃത്യുവിന്റെ പിടിയിലായി. അതിനുശേഷം അവിടെ നിന്ന് മോചിച്ച് വീണ്ടും ജീവിച്ചു വരുന്നു എന്നാണ് ഇവിടെ ഉപനിഷത്തിൽ കഥാരൂപത്തിൽ പറയുന്നത്. അപ്പൊ മൃത്യുവിന്റെ മുഖത്തിൽ നിന്നും ഒപ്പുന്നിച്ച വായി, മൃത്യുവിന്റെ വായിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള, കാരണം എല്ലാ ജീവന്മാരും സദാ മൃത്യുവിന്റെ വായിലാണ്, മരണത്തിന്റെ വായിലാണ്. അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് എന്ത് വേണം? ആ ഈ പറയുന്ന ആത്മവിദ്യയിലൂടെ കഴിയുന്നു. ആത്മവിദ്യയിലൂടെ ആത്മസാക്ഷാത്കാരം നേടണം. അങ്ങനെ ആ മൃത്യുമുഖത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു. ഇവിടെ കഥയിൽ അതാണ് കാണിക്കുന്നത്. നേരെ യമലോകത്ത് പോയി എന്നിട്ട് മൃത്യുവിന്റെ കയ്യിലായി, അതിനുശേഷം മൃത്യുവിന്റെ വായിലായി എന്ന് പറയുന്നതാണ്. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. അതിന് ഉപകരിക്കുന്നതാണ് ഈ വിദ്യ, ആത്മവിദ്യ. ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ശബ്ദശക്തിയുടെ നിയമമനുസരിച്ച് നോക്കിയാലും ഈ അർത്ഥം തന്നെ കിട്ടും. ധാത്വർത്ഥത്തിൽ വിനാശം, ശിഥിലീകരണം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് താൻ പറഞ്ഞ അർത്ഥം വളരെ യോജിക്കുന്നതാണെന്നാണ് ഭാഷകാരൻ പറയുന്നത്. പൂർവോക്ത വിശേഷണാൻ മുമുക്ഷൂൻ വാ പരം ബ്രഹ്മഗമയതീരി ബ്രഹ്മഗമയതൃത്വേന യോഗാ ബ്രഹ്മവിദ്യ ഉപനിഷത്. കാരണം ധാതുവിന് മൂന്നർത്ഥമുണ്ടെന്ന് പറഞ്ഞു. വിശരണ, ഹിംസ എന്നുള്ള അർത്ഥം പറഞ്ഞു, നശിപ്പിക്കുക. ആ അർത്ഥത്തിനനുസരിച്ച് പറഞ്ഞു അവിദ്യയെ നശിപ്പിക്കുന്നത് ബ്രഹ്മവിദ്യ ഉപനിഷത്തെന്ന് പറഞ്ഞു. ഇനി രണ്ടാമതല്ല ഒരു അർത്ഥം പറയുന്നുണ്ട് ഗതി. ഗതി, ആ ഗതി എന്ന് പറയുന്ന അർത്ഥം എടുത്തും പറയാം ഉപനിഷത്തിന് ഇതേ അർത്ഥം ആത്മവിദ്യ എന്ന് കിട്ടും. എങ്ങനെ? പൂർവോക്ത വിശേഷണാൻ മുമ്പ് പറഞ്ഞ വിശേഷണങ്ങളോടുകൂടിയ ദുഷ്ട ആനുശ്രവിക വിഷയ കൃഷ്ണസ്യ, അതാണ് മുമ്പ് പറഞ്ഞ വിശേഷണം. മുമുക്ഷുവാണ് പരലോകങ്ങളിലുള്ള വിഷയ വിരക്തി, അതാണ് പൂർവോക്ത വിശേഷണാൻ മുമുക്ഷുവെന്ന് പറഞ്ഞു. പൂർവോക്ത വിശേഷണങ്ങളോടുകൂടിയിരിക്കുന്ന മുമുക്ഷുക്കളായി, വിഷയ വിരക്തരായ മുമുക്ഷുക്കളായി പരംബ്രഹ്മഗമേതി, പരംബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്നാണ് ഗതി. ഗമിക്കുക, ഗമിപ്പിക്കുക എന്നുള്ള അർത്ഥം പറയാം. പരബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്ത്? വിദ്യ. ഇപ്പൊ ധാതുവിന്റെ രണ്ടാമത്തെ അർത്ഥം എടുത്തിട്ട് അതിനനുസരിച്ച് ഉപനിഷ ശബ്ദത്തിന് വിദ്യ എന്നുള്ള അർത്ഥം പറയുകയാണ്. ബ്രഹ്മഗമയതൃത്വം, ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു. യോഗ എന്നുള്ള ശക്തി കൊണ്ടും ശബ്ദശക്തി കൊണ്ടും ബ്രഹ്മവിദ്യ ഉപനിഷ, ബ്രഹ്മവിദ്യയാണ് ഉപനിഷ ശബ്ദത്തിന്റെ അർത്ഥം എന്നാണ്. ഇപ്പൊ വിശരണം നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാലും ഉപനിഷ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യയാണ്. പിന്നെ ഗതി എന്നുള്ള താത്വർത്ഥത്തെ എടുത്തു കഴിഞ്ഞാലും ഉപനിഷബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യയാണ്, ബ്രഹ്മവിദ്യ ഉപനിഷ. തഥാച ഭക്ഷ്യതി, അക്കാര്യം പറയുന്നു. ബ്രഹ്മപ്രാപ്തോ വിരജു അഭൂ വിമൃത്യുഹു, ഉപനിഷത്തിൽ തന്നെ പറയും ബ്രഹ്മപ്രാപ്ത, ബ്രഹ്മത്തെ പ്രാപിച്ചവൻ വിരജനായി, ശുദ്ധനായി, വിമൃത്യു അമരനായി കഴിഞ്ഞു എന്ന് പറയുന്നു. അഭൂ അങ്ങനെയായി കഴിഞ്ഞു എന്നാണ്. അപ്പൊ ബ്രഹ്മത്തെ പ്രാപിക്കുന്നവൻ വിശുദ്ധനും അമരനുമായി തീരുന്നു, മരണമില്ലാത്തവനുമായി തീരുന്നു എന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാലും ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നത് ബ്രഹ്മവിദ്യയാണ്, ഉപനിഷത് ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ്. ഇനി മൂന്നാമത്തെ ധാത്വർത്ഥം വിശരണഗതി, അവസാദനം എന്നുള്ള ധാത്വർത്ഥത്തെ എടുത്തു കഴിഞ്ഞാലും ഉപനിഷത് ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യയായിരിക്കും എന്നാണ് അടുത്ത് പറയുന്നത്. ലോകാദി, ലോകാദിമഗ്നിം തമുവാച തസ്മൈ എന്നിനി പറയും മന്ത്രത്തിൽ. ലോകാദിയായിരിക്കുന്ന ബ്രഹ്മജ്ഞ, ബ്രഹ്മം എന്ന് പറയുന്നത് ഇവിടെ ഹിരണ്യഗർഭനാണ്. ഈ ഹിരണ്യഗർഭൻ അഗ്നിയെ സൃഷ്ടിച്ചു എന്ന് വേറെ ഉപനിഷത് ഭാഗത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മജ്ഞ, ആ ഹിരണ്യഗർഭനിൽ നിന്നും ഉണ്ടായതാണ് ഈ അഗ്നി. ആദ്യം അഗ്നിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു, തേജസ്സിനെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ബ്രഹ്മജ്ഞൻ എന്ന് പറയുന്ന അഗ്നിയാണ് ഈ അഗ്നി, അതിനാണ് ബ്രഹ്മജ്ഞൻ. ബ്രഹ്മജനായി ഇരുന്നറിയുന്നവൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞൻ. അതായത് അഗ്നി അഗ്നിവിദ്യയെ കുറിച്ച് പറയുന്നത് നചികേതസ്സിന് ആത്മവിദ്യയും അഗ്നിവിദ്യയും ഉപദേശിക്കുന്നു. അഗ്നിവിദ്യ എന്നിവിടെ പറയുന്നത് സ്വർഗപ്രാപ്തിക്ക് ഉതകുന്ന ഒരു കർമ്മമാണ്. ആ കർമ്മത്തെയും നചികേതസ്സിന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു അഗ്നിവിദ്യയെ കുറിച്ച് നചികേതസ് കേട്ടിട്ടുണ്ട്. ആ അഗ്നിവിദ്യ നചികേതസ്സിന് ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് യമദേവൻ. അങ്ങനെയുള്ള അഗ്നി എന്നിവിടെ പറഞ്ഞത് ബ്രഹ്മജ്ഞ യു അഗ്നിഹി തദ്വിഷയായ വിദ്യായ ആ അഗ്നിയെക്കുറിച്ചുള്ള വിദ്യ ദ്വിതീയേന വരേണ പ്രാർത്ഥ്യമാനായ മൂന്ന് വരങ്ങളിൽ രണ്ടാമത്തെ വരത്തിലൂടെ ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ വരം എന്നുള്ള നിലയ്ക്ക് നചികേതസ് യമദേവനോട് ആവശ്യപ്പെടുന്ന അഗ്നിവിദ്യയാണ്. സ്വർഗഫലത്തെ കൊടുക്കുന്ന ഒരു കർമ്മമാണത്. അത് പറയുന്നു സ്വർഗലോക ഫലപ്രാപ്തി ഹേതുത്വേന. ആ വിദ്യ എന്താണ്? സ്വർഗലോകമാകുന്ന ഫലപ്രാപ്തിക്ക് കാരണമാണ്. ഗർഭവാസ ജന്മ ജരാധിപദ്രവ വൃന്ദസ്യ ലോകാന്തരെ പോനപ്പുന്യേന പ്രവൃത്തസ്യ അവസാദ ഇതൃത്വൻ. ഈ ജന്മത്തിൽ മനുഷ്യലോകത്ത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭവാസം ജന്മം ജര തുടങ്ങിയ ഉപദ്രവ വൃന്ദസ് ഉപദ്രവ സമൂഹത്തിന്റെ ലോകാന്തരം എന്ന് പറയുന്നത് ഇവിടെ അവിടെയെല്ലാം ഇവിടെ ഇത് നിരന്തരം ജീവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനന മരണങ്ങളെല്ലാം പൗനഃപുണ്യേന പ്രവർത്തസ്യ പൗനഃപുണ്യമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തസ്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അതിനെന്ത് ചെയ്യുന്നു? അവസാദ എതിർത്തുകയാണ്. ശൈഥില്യ ആപാദനയെ അതിനെ ശിഥിലമാകുന്നു, നശിപ്പിക്കുന്നില്ല. ഇവിടെ നിന്ന് അഗ്നിവിദ്യയിലൂടെ സ്വർഗത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ജന്മ ജരാ മരണങ്ങളെല്ലാം ഒഴിവാക്കും, അത്രേ സംഭവിക്കത്തുള്ളൂ. മോക്ഷം അതുകൊണ്ട് കിട്ടുന്നില്ല, പക്ഷെ ഈ ജന്മത്തിൽ പിന്നെ മരണങ്ങളില്ലല്ലോ. മറിച്ച് ദേവലോകത്തിൽ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു കഴിയുന്നു, പിന്നീട് ആ പുണ്യം തീർന്നേ ഇവിടെ ജന്മമുണ്ട്, അതുവരെ ഇവിടെ ജന്മമുണ്ട്. അപ്പോൾ അതുവരെയുള്ള കാരണം മൂന്ന് ഗതികളെ കുറിച്ച് പറയുന്നു. ഒന്ന് ഉത്തരായണ മാർഗത്തിലൂടെ ഉള്ള പോക്ക്, അത് ബ്രഹ്മലോകം വരെ എത്തിച്ചേരുന്നു. രണ്ടാമത്തത് ദക്ഷിണായന മാർഗത്തിലൂടെയുള്ള പോക്ക്, സ്വർഗത്തിൽ പോയി തിരിച്ചു വരുന്നു. ഈ രണ്ട് ഗതിയും ശ്രേഷ്ഠമാണെന്ന് പറയും. ഏതിനപേക്ഷിച്ച്? മൂന്നാമത്തെ ഗതി അപേക്ഷിച്ചു. ജായസ്വ മ്രിയസ്വ ഏത് തൃതീയം സ്ഥാനം, അങ്ങനെ ഒരു മൂന്നാമത്തെ സ്ഥാനമുണ്ട്, ജനിക്കുക മരിക്കുക. ഇവിടെ തന്നെ ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് എത്രയോ ശ്രേഷ്ഠമാണ് ഇവിടുന്ന് സ്വർഗത്ത് പോയിട്ട് മടങ്ങി വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈശാവാസി വംശത്തിൽ ഒരു ഭാഗത്ത് ഈ കാര്യത്തൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന് ലൗകികമായ കർമ്മങ്ങളും വൈദികമായ കർമ്മങ്ങളും ഉണ്ട്. ഈ വൈദികമായ കർമ്മങ്ങൾ എന്തിന് വിധിക്കുന്നു? ഇതിന് ദോഷമുണ്ടല്ലോ, ഇത് ജനന മരണങ്ങൾ ഇതിന് ഉണ്ടാക്കുന്നുണ്ട്. ക്ഷീണേ പുണ്യം അർത്ഥ രോഗം വിസഞ്ചി വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന ദോഷങ്ങൾ ഈ കർമ്മത്തെ എന്തിനു വിധിച്ചു? അവിടെ പറഞ്ഞു ലൗകികമായ കർമ്മം, അതിനാണ് മൃത്യു എന്ന് പറയുന്നത്. ആ മൃത്യുവിൽ നിന്നും മോചനം നേടാൻ അവിദ്യയാ മൃത്യുവിനെ തീർത്തുക. അവിദ്യ കർമ്മം കൊണ്ട് മൃത്യുവിനെ അതിക്രമിക്കുന്നു. മൃത്യു എന്ന് പറയുന്നത് എന്താണ്? ലൗകികമായ കർമ്മങ്ങൾ തന്നെ അനുഷ്ഠിച്ച് ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക. അതിൽ നിന്നും മോചനം നേടാനാണ് വേദത്തിൽ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വേദബോധമില്ലാതെ സഹജമായ പ്രവൃത്തികൾ മാത്രം ചെയ്ത് മനുഷ്യൻ ജീവിക്കും, വൈദിക സംസ്കാരം ഇല്ലാതിരുന്നാൽ. അപ്പൊ അത് മൃത്യുവാണ്. എന്തുകൊണ്ട്? അതിന്റെ ഫലം എന്താണ്? നിരന്തരം ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക. തൃതീയം സ്ഥാനം അധോഗതിയാണ്. അത് മൂന്ന് ഗതികളിൽ ജീവൻ അവിടെ ഒരിക്കലും ഊർധ്വഗമനം സംഭവിക്കുന്നില്ല, നിന്ന നിലയിൽ തന്നെ നിൽക്കേണ്ടി വരും. ഈ മൂന്നാമത്തെ ഗതി അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് സ്വർഗത്തിലേക്കുള്ള പോക്ക്. വളരെ ശ്രേഷ്ഠ കാരണം അതും വളരെ ധർമ്മനിഷ്ഠമായി ജീവിക്കുന്ന ഒരാളിനെ അതിന് കഴിയുന്നത്. വേദം അധ്യയനം ചെയ്ത് കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വളരെ ആയാസകരമായി ക്ലേശകരമായി വൈദിക ധർമ്മത്തെ അനുഷ്ഠിക്കുക. അത് ഉത്തരായണ മാർഗത്തെ അപേക്ഷിച്ചും ആത്മവിദ്യ അപേക്ഷിച്ചും താഴ്ന്നതാണെങ്കിലും ഈ തൃതീയ സ്ഥാനത്തെ അപേക്ഷിച്ചത് എത്രയോ ശ്രേഷ്ഠമാണ്. വേദത്തിൽ പറയുന്നത് സർവർക്കും അത് ചെയ്യുന്നതിനുള്ള അധികാരം പോലുമില്ല, അത്രയും അത് ശ്രേഷ്ഠമായിരുന്നു. അതിനുള്ള യോഗ്യതകൾ വരവുണ്ടായാലേ അത് ചെയ്യാൻ തന്നെ ഒരാൾ അധികാരിയാവുന്നു. വേദ ഉപനയനം ചെയ്യണം, വേദാധ്യയനം ചെയ്യണം, ഒരു പരാർത്ഥിത്വ അതിസാമർഥ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ളവനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് വളരെ ശ്രേഷ്ഠമാണ്. ആത്മവിദ്യയുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ അത് വളരെ താഴ്ന്നതാണെന്നേ ഉള്ളൂ. പക്ഷെ താഴ്ന്ന നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഈ സ്വർഗപ്രാപ്തി, വൈദിക കർമാനുഷ്ഠാനങ്ങൾ, കാമികർമ്മങ്ങളുടെ അനുഷ്ഠാനം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഉയർന്നതാണ്. അതിനും ഒരു സ്ഥാനമുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, ദൃഷ്ട ആനിശ്രമിക വിഷയ വിതൃഷ്ണസ്യ. അങ്ങനെയുള്ള വിഷയ വിതൃഷ്ണയുള്ളവന് മാത്രമേ അതിനെ ഉപേക്ഷിക്കാനും കഴിയത്തുള്ളൂ, അല്ലാത്തവന് അത് ഉപേക്ഷിക്കാനും കഴിയുന്നില്ല. വളർന്ന വളരെ ഉയർന്ന മാനസികാവസ്ഥയിലെത്തിയ ഒരാൾക്ക് മാത്രമേ അത്തരം വിലക്കി വരത്തുള്ളൂ, അത്തരം കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കർമ്മങ്ങൾക്കും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് പോലെ വൈദിക കർമ്മങ്ങളുടെ പ്രസക്തിയെ ശങ്കരാചാര്യർ ഒട്ടും തന്നെ കുറച്ചിട്ടില്ല, പാടെ അതിനെ നിഷേധിച്ചിട്ടില്ല. ഇത്രയും അവിടെ പറയുന്നത് എന്താണോ, മോക്ഷത്തിന് ഇതൊന്നും സാക്ഷാത്തായിട്ട് ഉപകരിക്കുന്നില്ല. ഇതേ ശങ്കരാചാര്യർ പറയുന്നുണ്ട്. എന്നാൽ വൈദിക കർമ്മങ്ങൾ ആവശ്യമില്ലെന്നോ അത് ചെയ്യരുതെന്നോ ഒന്നും ആരോടും പറയുന്നില്ല. ചെയ്യരുതെന്ന് ഒരു ഭാഗത്തും പറയുന്നില്ല. ഒരു തത്വദർശനത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനും ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അവതരിപ്പിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് മോക്ഷം വേണം, അതിനത് ഉപകരിക്കത്തില്ല. അപ്പൊ മുമൂക്ഷുക്കൾക്ക് മാത്രമേ അത് തിരിക്കാൻ നിർദ്ദേശിക്കുന്നുള്ളൂ, വിരക്തന്മാർക്ക് മാത്രമേ അത് തിരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിരക്തിയുള്ളവരല്ല, മുമൂക്ഷുക്കളല്ല. അപ്പൊ അവർക്ക് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അവിടെയാണ് വൈദിക കർമ്മങ്ങളുടെ പ്രസക്തിയും ഗൃഹസ്ഥധർമ്മത്തിന്റെ പ്രാധാന്യം. വൈദിക ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഗൃഹസ്ഥധർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ ഗൃഹസ്ഥധർമ്മത്തിന് ശങ്കരാചാര്യര് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോന്നിനും അതർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നു. സന്യാസത്തിനും കൊടുക്കുന്നുണ്ട് പ്രാധാന്യം. ഭിന്ന അധികാരികൾക്ക് ഇത് വേറെ വേറെയാണ് എന്ന് പറഞ്ഞു. അല്ലാതെ എല്ലാ ഗൃഹസ്ഥന്മാരോട് സന്യസിക്കാനാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ശരിക്കും അതാണ് എവിടെയാണോ ആത്മവിദ്യയെ കുറിച്ച് പറയുന്നത് അവിടെയെല്ലാം പറയുന്നത് എന്താണ്, വിഷയ വിതൃഷ്ണസ്യ. വിഷയവിരക്തി വന്നവനേ ഉള്ളൂ അത്. അല്ലാത്തവന് നേരത്തെ പറഞ്ഞതിൽ അവിദ്യയാ മൃത്യു തീർക്കുക, അവിദ്യയിലൂടെ മൃത്യുവിനെ മറികടന്നിട്ട്. അതുകൊണ്ട് സാധാരണ നമ്മൾ ധരിച്ചു വന്നിരിക്കുന്നത് പോലെ, ഉപരിപ്രവമായി ധരിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു കർമ്മ നിഷേധിയല്ല സംഗ്രഹം. എന്നാൽ കർമ്മ നിഷേധിയാണ് ഇവിടെ മോക്ഷത്തിന് അത് ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിഷേധിക്കുന്നത്. അത് പാടെ നിഷേധിക്കുന്നില്ല, അത് ചെയ്യാൻ പാടില്ലാത്ത പറഞ്ഞു. ഈ ലോകത്തിൽ ആർക്കാണ് ഈ പറയുന്ന ദുഷ്ട ആനിശ്രവിക വിഷയം ദുഷ്ട വരുന്ന എത്ര പേർക്ക്? എത്ര ഗൃഹസ്ഥന്മാർക്ക് വരും? അതും ചർച്ച ചെയ്യുന്ന ഇവിടെ ഗൃഹസ്ഥധർമ്മത്തിലിരിക്കുന്നവരതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് വിഷയ വിതൃഷ്ണ വരികയാണെങ്കിൽ അയാൾ ഉപേക്ഷിക്കാനാ പറയുന്നു. അതാണ് ചർച്ച ചെയ്യുന്ന എല്ലാ ഭാഗത്തും വരുന്നത്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലാതെ ഒരുവൻ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനോട് ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നുമില്ല. അങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു ഭാവമാണ്. അല്ല, അത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ സന്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവിടെ എല്ലാം ഗൃഹസ്ഥന്റെ സന്യാസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നു. ഗൃഹസ്ഥന് വിഷയവിതൃഷ്ണ ഉണ്ടോ? അയാൾ അത് ഉപേക്ഷിക്കുന്നു. അല്ല, അയാൾ സകാമനാണോ? അയാളുടെ ധർമ്മം അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകും. അയാൾക്ക് മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഇതിനെല്ലാം വിരക്തനായിട്ട് കർമ്മത്തെ ഉപേക്ഷിക്കും. കാരണം ഒന്ന് ത്യജിക്കാൻ ഉപദേശിക്കണമെങ്കിൽ അത് പ്രസക്തിയുള്ളിടത്തെ ഉപദേശിച്ചിട്ട് കാര്യമാണ്. അരുത് എന്നൊരു കാര്യം പറയണമെങ്കിൽ എന്ത് വേണം? അതവിടെ പ്രാപ്തമാവണം. അയാൾ ചെയ്യും മോഷ്ടിക്കരുതെന്നതിനോട് പറയണമെങ്കിൽ മോഷണ സ്വഭാവമുള്ളവനായിരിക്കും. കള്ളു കുടിക്കരുതെന്നൊരുവിനോട് പറയണമെങ്കിൽ അവന് ആ സ്വഭാവം ഉണ്ടായിരിക്കണം. അല്ലാത്തവനോട് അത് ഉപദേശിക്കേണ്ട കാര്യമില്ല. കർമ്മങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയണമെങ്കിൽ ശങ്കരാചാര്യ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. അപ്പൊ അത് പ്രസക്തി ഉള്ളിടത്താണ് അത് പറയുന്നത്. എവിടെയാണ് അത് പ്രസക്തി വരുന്നത്? ഗൃഹസ്ഥാശ്രമം പറയും, വിഹിതാനാം കർമ്മണാം വിധിനാം പരിത്യാഗം. വിഹിതങ്ങളായ കർമ്മങ്ങളെ വിധിപ്രകാരം പരിത്യജിക്കുക. അല്ല, നമ്മൾ സാധാരണ ധരിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നു ഓടുന്നു എന്തെങ്കിലും പണി ചെയ്യുന്നതൊന്നും ത്യജിക്കാൻ ശങ്കരാചാര്യർ പറയുന്നുണ്ട്. കാരണം ഒന്നും വിഹിത കർമ്മങ്ങളല്ല. വേദത്തിൽ പറഞ്ഞിട്ടല്ല നമ്മളത് ചെയ്യുന്നത്, വേദം പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. വിഹിത കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വേദം എന്താണെന്ന് മനസ്സിലാക്കി വേദത്തിൽ പറയുന്നതനുസരിച്ച് ചെയ്യുന്നതാണ്. ചുരുങ്ങിയ പക്ഷ സ്മൃതികളെങ്കിലും അനുകൂലിക്കണം. അങ്ങനെയുള്ള കർമ്മങ്ങളുടെ ത്യാഗത്തെയാണ് ശങ്കരാചാര്യ സന്യാസം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ പോകുന്നതൊന്നും ശങ്കരാചാര്യരുടെ ഭാഷയിൽ സന്യാസമല്ല. നമ്മളങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. അതെങ്കിലും ഈ ഭാഷ്യം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ സന്യാസം ഇരിക്കുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് എന്താണ്, സകാമന്മാർക്ക്, അവർക്ക് ഗൃഹസ്ഥധർമ്മത്തിലിരുന്നു കൊണ്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്. അത്തരം ഒരു കർമ്മമാണ് അഗ്നിവിദ്യ. ആ അഗ്നിവിദ്യയെ ഉപദേശിക്കുന്നത് കൊണ്ടും ഉപനിഷത് ശബ്ദത്തിന് ഇങ്ങനെ ഒരു അർത്ഥം വരാമെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ലോകാദിർ ബ്രഹ്മജ്ഞോ യോ അഗ്നി, സ്വർഗഫലത്തെ കൊടുക്കുന്ന അഗ്നിവിദ്യ. തദ്വിഷയായ വിദ്യയാഹ, അതാണ് അഗ്നിവിദ്യ. ദ്വിതീയേന വരേണ പ്രാർത്ഥ്യമാനായ, രണ്ടാമത്തെ വരം കൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന, അതാണ് സ്വർഗലോക ഫലപ്രാപ്തി ഹേതുത്വേന. നൈകേസ് രണ്ടാമത്തെ വരത്തിലൂടെ ആവശ്യപ്പെടുന്ന ആ വിദ്യയുടെ ഫലമെന്താണ്, അഗ്നിവിദ്യയുടെ ഫലമെന്താണ്? സ്വർഗലോക ഫലപ്രാപ്തിക്ക് ഹേതുവാണത്. ഗർഭവാസ ജന്മ ജരാധിപദ്രവന്തസ് ലോകാന്തരേ കോലപ്പുഞ്ഞിയന പ്രവർത്തസ്. ഈ ലോകത്തിൽ, സ്വർഗത്തിലല്ല ലോകാന്തരം എന്ന് പറയുന്നത്, ഇവിടെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ജന്മ ജരാമരണാദികളെയെല്ലാം അത് തൽക്കാലത്തേക്ക് തടയുന്നു. സ്വർഗത്തിലിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും ഇല്ലല്ലോ. ആ രീതി അതിന് അവസാദ ഇതൃത്വേന, അതിന് അവസാദനം ചെയ്യുന്നു. എങ്ങനെ അവസാദനം ചെയ്യാന്ന് വെച്ചാൽ അവസാദനത്തിന് നശിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്, ശൈഥില്യ ആപാദന ശിഥിലമാക്കുന്നു അതിനെന്നത്. കാരണം ഇതുപോലുള്ള വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് പുണ്യം സമ്പാദിക്കുന്നു. ആ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അയാൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അയാളുടെ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, ആ പുണ്യത്തിന്റെ ശക്തി കൊണ്ട് ശിഥിലമാകുന്നു, നശിക്കുന്നില്ല. പുണ്യം ക്ഷയിക്കുന്നതായതുകൊണ്ട് നശിക്കുന്നില്ല, പക്ഷെ അതിനെ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റിവെക്കുന്നു. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ സ്ഥാനത്തെ അപേക്ഷിച്ചത് ശ്രേഷ്ഠം. ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യാന്ന് പറയുന്ന ഈ അവസ്ഥയിൽ നിന്ന് അയാൾക്ക് കുറെ കാലം മുക്തനായിരിക്കാൻ പറ്റും. എന്നാൽ പിന്നെ അയാൾക്ക് നേരിട്ടങ്ങ് ബ്രഹ്മജ്ഞാനം നേടി അങ്ങ് മോക്ഷം നേടിക്കൂടിയെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. എന്തുകൊണ്ട്? കാരണം അയാൾ കാമനിരിക്കുന്നുണ്ട്, സ്വർഗസുഖങ്ങളിലും മറ്റും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വിഷയ വിതൃഷ്ണനല്ല. അപ്പൊ അയാൾ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ച് അവിടെ ഇരുന്ന് അഗ്നിവിദ്യ പോലെയുള്ള വിദ്യകളെയൊക്കെ അഭ്യസിച്ച് അയാൾ തൽക്കാലം ഈ ജനന മരണങ്ങളിൽ നിന്ന് താത്കാലികമായി മോചനം നേടുന്നു. അതുകൊണ്ട് ഈ മൂന്നാമത്തെ മാർഗം അതിനേക്കാൾ ശ്രേഷ്ഠമായ ഇതാണ്. ഈ രണ്ടാമത്തെ മാർഗം സ്വർഗവാസം, അവിടെ താത്കാലികമായുള്ള മോക്ഷം കിട്ടുന്നുണ്ട്. അമൃതത്വം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, സാപേക്ഷവും നിരപേക്ഷവും. ഇത് സാപേക്ഷമായ അമൃതത്വമാണ്, ജ്ഞാനം കൊണ്ട് നേടുന്ന മോക്ഷമല്ല. പക്ഷെ ഇതും മോക്ഷമാണ്. ഈ ജന്മജരാമരണാദികളിൽ നിന്നും ഇവിടെ സംഭവിക്കുന്ന അതിൽ നിന്നും താത്കാലികമായി മോചനം കിട്ടുന്നു. അങ്ങനെയുള്ള ആ അഗ്നി വിദ്യയെ ധാത്വർത്ഥ യോഗ, ഇവിടെ ഈ ധാത്വർത്ഥ ശക്തി കൊണ്ട് അങ്ങനെ കിട്ടുന്നു. അഗ്നിവിദ്യാഭി ഉപനിഷത്ത് തിരിച്ചറിയും. അഗ്നിവിദ്യയെയും ഇവിടെ ഉപനിഷത്ത് എന്ന് പറയുന്നു. അപ്പൊ ഉപനിഷത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അഗ്നിവിദ്യ എന്ന് പറയുന്ന ഒന്നി സ്വീകരിക്കുന്നു. സ്വർഗഫലത്തെ കൊടുക്കുന്ന ഒന്നിനെയും ഇവിടെ അഗ്നിവിദ്യ അങ്ങനെയാണ് പറയുന്നത്. അതിനെ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് പറയാം എന്നാണ്. കാരണം ഇവിടെ ഈ തുടർന്നു വരുന്ന ഭാഗത്തിൽ നിരപേക്ഷമായ ആത്മവിദ്യയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, സ്വർഗഫലത്തെ കൊടുക്കുന്ന ഒരു വിദ്യയെക്കുറിച്ചും പറയുന്നുണ്ട്. അതിനെ ഉപനിഷത്തെന്ന് പറയാം. കാരണം അതും സ്വർഗവാസ കാലത്ത് ഇവിടെയുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുന്നതുകൊണ്ട് അതും എന്താണ് ഇതിനെല്ലാം ശിഥിലമാക്കുന്നതാണ്. അതാണ് അവിടെ ശിഥിലം എന്നുള്ള അർത്ഥം പറഞ്ഞു, നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഉപനിഷത്തിനും ബ്രഹ്മവിദ്യ എന്നർത്ഥം പറയാവുന്നതാണ്. തഥാച ഭക്ഷ്യരി അക്കാലം പറയുന്നുണ്ട്, ഇവിടെ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? സ്വർഗലോക അമൃതത്വം ഭജന്തി, സ്വർഗലോകന്മാർ സ്വർഗലോകവാസികൾ അമൃതത്വത്തെ പ്രാപിക്കുന്നു. നേരത്തെ ഈശാവാക്യത്തിൽ വന്നപ്പോഴും പറഞ്ഞു അമൃതത്വം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരർത്ഥം ഉണ്ടാകും. അവിടെ പറഞ്ഞല്ലോ അവിദ്യ മത്സ്യം തീർത്തു അവിദ്യ അമൃതമത്സ്യതേ അവിടെ പറഞ്ഞു. അതൊരു അമൃതമാണ്, ആ അമൃതത്വം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതും നമ്മൾ കരുതുന്ന പോലെ അതിനെയൊന്നും പാടെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അതിനും ഒരു സ്ഥാനമുണ്ട്, അതിനും അധികാരികളുണ്ട്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതാത് അധികാരികൾക്ക് അത് ആവശ്യമാണ് എന്നുള്ള പക്ഷക്കാരനാണ് പറഞ്ഞത്. അല്ല ഒന്നിനെയും നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ ഒന്നിനെയും അല്ലെങ്കിൽ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന പോലെ ഒന്നിനെയും അങ്ങനെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സർവത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനമാണ് ശങ്കരാചാര്യന്റെ. ഓരോ അധികാരികൾക്ക് ഓരോന്ന് വേണം എന്നുള്ള പക്ഷക്കാരനാണ്. നമ്മളത് മനസ്സിലാക്കാതെയാണ് അതിനെ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ക്ലാസിന്റെ മുറ അനുസരിച്ചല്ല പഠിച്ചു പോകുന്നത്. ആദ്യം തന്നെ റിസർച്ച് ചെയ്യും, പിന്നെ ഒന്നാം ക്ലാസ്. അതുകൊണ്ടാണ് അതിന്റെ ഗവേഷണം നടത്തുന്നതിനുള്ള യോഗ്യതകളും പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് അത് ചെയ്യണമെന്നുള്ളതല്ല, ആദ്യം തന്നെ നമ്മൾ അവിടെ തുടങ്ങും. അവിടെ തുടങ്ങുമ്പോഴാണ്, അങ്ങനെ തുടങ്ങിയ ആള് തന്നെയാണ് ഞാനും, എന്നെ കൂടി ചേർത്താ പറയുന്നത്. പിന്നെയാണ് ഒന്നാം ക്ലാസ് പോയി ചേർന്നത്. റിസർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് നമുക്ക് അത് തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ട് പിന്നെ ഒന്നാം ക്ലാസ് ചേർന്ന ആളാണ്. കാരണം എല്ലാവർക്കും ഈ അബദ്ധം പറ്റുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു വിദ്യ, സ്വർഗഫലത്തെ കൊടുക്കുന്ന ഒരു വിദ്യയെ പറയുന്നത് കൊണ്ടും ഉപനിഷത്തിന് ബ്രഹ്മവിദ്യ എന്നുള്ള അർത്ഥം കൊടുക്കാം. അതും എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ ഈ സംസാര ക്ലേശത്തെ താത്കാലികമായിട്ട് ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കെങ്കിലും ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഉപനിഷത്ത് എന്ന് പറയുന്നതിന് ബ്രഹ്മവിദ്യ എന്നുള്ള അർത്ഥം കൊടുക്കാം. ഇനി അതിനെക്കുറിച്ചൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഞാൻ ഉപനിഷ്ദേന അധ്യേതാരോ ഗ്രന്ഥം അഭിലപന്തി. അവിടുന്ന് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ടങ്ങ് ബ്രഹ്മവിദ്യ എന്നുള്ള അർത്ഥമാണ് അർത്ഥം. ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ അത് അക്ഷരമല്ല. നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് നമ്മളെന്താണ് സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രിന്റ് ചെയ്തിരിക്കുന്ന അക്ഷരങ്ങളെയാണ്. ഉസൻഹവൈ വാചത്രവത എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഉപനിഷത്ത് പഠിക്കുന്നു വായിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ വായിക്കുന്നു, അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് അധ്യയനം ചെയ്യുന്നവര് പഴയകാലത്ത് ഇങ്ങനെ നമ്മൾ എന്നാൽ എഴുതിയോ പ്രിന്റ് ചെയ്തോ അല്ല വായിച്ചിരുന്നു. പഴയകാലത്ത് ഉപനിഷത്ത് എന്ന് പറയുന്നത് ഗുരുമുഖത്ത് നിന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നവരാണ്. അധ്യയനം ചെയ്യുന്നവർ, അവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അധ്യയതാര അധ്യയതാക്കൾ, അവർ ഉപനിഷത്ത് എന്ന് പറയുന്നുകൊണ്ട് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, ഗുരുമുഖത്ത് നിന്നും അവർ ശ്രവിക്കുന്ന ശബ്ദം തന്നെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഭാഷ്യകാരൻ എന്ന് പറഞ്ഞു, ആ ശബ്ദം ശ്രവിക്കുമ്പോൾ ശ്രോതാവിന്റെ ഉള്ളിലുണ്ടാകുന്ന ശരിയായിട്ടുള്ള അർത്ഥബോധം, ജ്ഞാനം, വിദ്യ എന്ന് പറഞ്ഞു. അതാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. നമ്മൾ പറയുന്നത് അധ്യയതാര വേദം അധ്യയനം ചെയ്യുന്നവർ ഉപനിഷത് ശബ്ദേന ഉപനിഷത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് ഗ്രന്ഥം ഈ പറയുന്ന ശബ്ദം അക്ഷരങ്ങൾ അഭിലപന്തി അതിനെയാണ് പറയുന്നത്. ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെയാണല്ലോ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കി നമ്മൾ വായിക്കുന്ന ശബ്ദങ്ങളെയാണല്ലോ ഉപനിഷത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഭാഷകാരനുടെ അർത്ഥമല്ല പറഞ്ഞത്, ആ ശബ്ദത്തിൽ നിന്നും ഉള്ളിലുണ്ടാകുന്ന അർത്ഥബോധത്തെയാണ്, ആത്മവിദ്യയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് അനുസമാനം പറയുന്നു. ഉപനിഷദം അധീമഹേ അധ്യാപയാമ ഉദിത. സാധാരണ ഞങ്ങൾ പറഞ്ഞു വരാറുണ്ട് ഈ വേദ അധ്യയനം ചെയ്യുന്നവരെന്താണ് ഉപനിഷത്തും അധീമഹേ, ഞങ്ങൾ ഇതാ ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നു. അധ്യയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുരുമുഖത്ത് നിന്നും കേട്ടിട്ട് ഏറ്റു ചൊല്ലുക, അതിനാണ് അധ്യയനം എന്ന് പറയുന്നത്. നമ്മൾ പുസ്തകം നോക്കി വായിക്കുന്നതിനല്ല അധ്യയനം എന്ന് പറയുന്നത്. വേദത്തെ സംബന്ധിച്ച് ഗുരു ചൊല്ലുന്നതിന് ഏറ്റു ചൊല്ലുക, അതാണ് അധ്യയനം. അതാണ് പറയുന്നത് ഉപനിഷദം അധീമഹേ, ഞങ്ങൾ ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നു. അധ്യാപയാമ ആചാര്യനും പറയുന്നുണ്ട്, ഉപാധ്യായൻ ഉപനിഷത്ത് പഠിപ്പിക്കുന്നയാൾ പറയുന്നുണ്ട്, ഞാൻ ഉപനിഷത്തിനെ ചൊല്ലിപ്പിക്കുന്നു, വേദമോതുക എന്ന് പറയുന്നത് അധ്യാപനം ചെയ്യിപ്പിക്കുന്നു. ഞാൻ ബ്രഹ്മചാരികളെ വേദം അധ്യാപനം ചെയ്യിപ്പിക്കുന്നു എന്നും പറയാറുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ പറയുന്നത് അധ്യയനം ചെയ്യുന്നു, ആചാര്യൻ പറയുന്നത് അധ്യയനം ചെയ്യിപ്പിക്കുന്നു. ഇത് ശബ്ദങ്ങളെയാണ്, അല്ലാതെ അങ്ങ് പറയുന്ന പോലെ ഒരു വിദ്യയല്ല. ശബ്ദത്തിൽ നിന്നുണ്ടായി വരുന്ന ആ വിദ്യ അതല്ല. ആ വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. ശബ്ദം എന്ന് പറയുന്നതോ ഗുരുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു, ശിഷ്യന്റെ ശ്രവണകൂടത്തിൽ പതിക്കുന്നു. അതാണ് ശബ്ദം. രണ്ടും വേറെ വേറെയാണ്. അപ്പൊ ആ ശബ്ദം എന്നുള്ള അർത്ഥം കേട്ടിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ബോധം എന്നുള്ള അർത്ഥം എന്തുകൊണ്ടെടുത്തു എന്നാണ് ചോദിക്കുന്നത്. ഏവം അതിന് സമാനം പറയുന്നു നേഷദോഷ അവിദ്യാദി സംസാരഹേതു വിചരണാദേഹി സതിദ്ധത്വസ്യ ഗ്രന്ഥമാത്രേ അസംഭവ വിദ്യായാമിന്റെ സംഭവ. ഞാൻ എന്തുകൊണ്ട് ഈ അർത്ഥം പറഞ്ഞു? ഭാഷകാരൻ പറയുന്നു, സംസാരത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ, രാഗദ്വേഷങ്ങൾ, കർത്തൃത്വ ഭോക്തൃത്വാദികൾ, ഇതിനെയെല്ലാം നശിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ശബ്ദമല്ല, മറിച്ച് അതിൽ നിന്നുണ്ടായി വരുന്ന ബോധമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ജ്ഞാനമാണ് ജ്ഞാനത്തെ നശിപ്പിക്കുന്നത്, ശബ്ദമാണ്. ശബ്ദം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ആകാശത്തിലൂടെ വായുവിന്റെ സഹായത്തോടുകൂടി സഞ്ചരിച്ച് ഗുരുമുഖത്ത് നിന്ന് പുറപ്പെട്ട് വായുവിലൂടെ സഞ്ചരിച്ച് ശ്രോതാവിന്റെ ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉള്ളിലേക്ക് കടന്നതിന് ശേഷം അത് അവിടെ എന്ത് ചെയ്യുന്നു? അവന്റെ ചിത്തത്തിൽ, അവന്റെ അന്ധക്കണ്ണത്തിൽ ജ്ഞാനത്തെ ഉണ്ടാക്കും, മാനസിക വൃത്തികളെ ഉണ്ടാക്കും, ഉള്ളിൽ ബോധത്തെ സ്വർണം ചെയ്യിപ്പിക്കുന്നു ആ ശബ്ദം. അങ്ങനെയുള്ള അത് ആ ശബ്ദമാണ്, ആ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ബോധമാണ് പിന്നെ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇരുട്ടിനെ അകറ്റിയത്. അല്ലാതെ ആ ശബ്ദമല്ല, ശബ്ദം നേരിട്ട് ഒന്നും ചെയ്യുന്നില്ല. ശബ്ദം ശ്രവണ കൂടത്തിൽ പതിച്ചതോടുകൂടി അതിന്റെ ജോലി കഴിഞ്ഞു. പിന്നീട് ഉള്ളിൽ അത് അതിന് തക്കമായ സ്ഫുരണങ്ങളെ ഉണ്ടാക്കുകയാണ്. അത് ബോധമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് അവിദ്യാദി സംസാര ഹേതു. അവിദ്യ തുടങ്ങിയ സംസാരഹേതുക്കളെ ചരണാദേഹി, അതിനെ നശിപ്പിക്കുക, ക്ഷയിപ്പിക്കുക തുടങ്ങിയ സതിദ്ധാത്വത്വസ്യ സതിദ്ധാതുവിന്റെ അർത്ഥം. ഗ്രന്ഥമാത്രേ അസംഭവാദി, ശബ്ദത്തിൽ അക്ഷരങ്ങളിൽ മാത്രം അത് ഒതുങ്ങത്തില്ല. അതുകൊണ്ട് വിദ്യായാന്റെ സംഭവാദ, അത് വിദ്യയിലെ അത് സഫലമാകുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. വിദ്യയാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്, അല്ല ശബ്ദമല്ല. അതുകൊണ്ട് ശബ്ദം അതിന് കാരണമാണ്. അതുകൊണ്ട് ഇവിടെ ആത്മവിദ്യ എന്നുള്ള അർത്ഥമാണ് എടുത്തത്, ഉപനിഷത്ത് ശബ്ദം എന്നുള്ള അർത്ഥമല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉപനിഷത്തെന്ന് ഗുരു എന്തിന് പറയുന്നു ഈ ശബ്ദങ്ങൾ? അതിന് സമാനം പറയുന്നു, ഗ്രന്ഥസ്യാവി താദർഥേന തശബ്ദത്വ ഉപപത്തെ. ഗ്രന്ഥസ്യാവി പറയുന്ന ഉപനിഷത്ത് ശബ്ദം ഗ്രന്ഥവും താദർഥേന ആ ജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണ്, ആത്മവിദ്യയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ശബ്ദം. അതുകൊണ്ട് തത് ശബ്ദത്വം, അതിനെയും തത് ശബ്ദം ഉപനിഷത് ശബ്ദത്വം ഉപപത്തേഹി പറയുന്നു. യുക്തം തന്നെ ശബ്ദവും ജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് ആ ശബ്ദങ്ങൾക്കും ഉപനിഷത്തെന്ന് പറയാം. അപ്പോ ഭാഷകാരൻ രണ്ടർത്ഥത്തോട് യോജിക്കുന്നു. ഉപനിഷത്തെന്ന് പറയുന്ന ശബ്ദം കൊണ്ടും ഈ ശബ്ദരാശി, ഈ ശബ്ദ സമൂഹത്തെയും പറയാം, നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന അക്ഷരങ്ങളെ അതിനെയും പറയാം, അതിൽ നിന്നുണ്ടാവുന്ന അറിവിനെയും പറയാം. ഉപനിഷത് ശബ്ദങ്ങൾ രണ്ട് ശരിയെന്നാണ്. അതിന് വേദത്തിൽ തന്നെ ഉദാഹരണം ഉണ്ടെന്നാണ്, ആയുർവൈ ഘൃതം ഇത്യാദികൾ. വേദത്തിൽ പറയുന്നുണ്ട് ആയുർവൈ ഘൃതം, ആയുസ് നെയ്യാണെന്നാണ്, നെയ്യ് ആയുസാണെന്നാണ്. നെയ് ആയുസ് എന്ന് എങ്ങനെ പറയുന്നു? കാരണം ആയുസ് എന്ന് പറയുന്നത് പ്രാണനാണ്. നെയ്ക്ക് എങ്ങനെയാ പേര് പറയുന്നത്? അത് മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്താണ് അവിടെ തന്നെ പറയുന്നുണ്ട്? നെയ് സേവിക്കുന്നവന് ആയുസ് വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. രാത്രിയിൽ നെയ് സേവിച്ചാൽ ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. വൈദ്യശാസ്ത്രത്തിനും പറയുന്നുണ്ട്, വേദത്തിനും പറയുന്നുണ്ട്. അപ്പോ ആയുസിനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നെയ്ക്ക് ആയുസ് എന്ന് പേര് വന്നിരിക്കുന്നു. അപ്പൊ നെയ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുഖ്യമായ അർത്ഥം എന്ന് പറയുന്നത് പാലിൽ നിന്നെടുക്കുന്ന വസ്തു എന്നുള്ളതാണ്. പക്ഷെ ആയുസ് എന്നുള്ള അർത്ഥമുണ്ട്, എന്തുകൊണ്ടാണ്? ആയുസിനെ വർദ്ധിപ്പിക്കുന്നു, അങ്ങനെ ഒരർത്ഥമാണ് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഉപനിഷത്ത് എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം ആത്മവിദ്യ എന്നാണ്. ആത്മവിദ്യയ്ക്ക് സഹായിക്കുന്നുണ്ട് ഈ ശബ്ദത്തിനെയും ഉപനിഷത്തെന്ന് പറയാമെന്നാണ് അടുത്ത് പറയുന്നത്. തസ്മാൻ വിദ്യായാം മുഖ്യാവൃത്തിയ ഉപനിഷത് ശബ്ദവും വർത്തതേ. വിദ്യയിൽ മുഖ്യാവൃത്തിയ മുഖ്യമായ സംബന്ധത്താൽ ഉപനിഷത് ശബ്ദവും വർത്തതേ, ഉപനിഷ്ശബ്ദം വർത്തിക്കുന്നു. ഉപനിഷത്തെന്ന് പറയുന്ന ശബ്ദത്തിന് വിദ്യയുമായിട്ടാണ് മുഖ്യമായിട്ടുള്ള ബന്ധമുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ശബ്ദത്തിന് അർത്ഥവുമായിട്ടുള്ള ബന്ധമുണ്ട്, അതിനാണ് വൃത്തി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഖ്യയാവൃത്തിയ. ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് ഏതർത്ഥത്തിനോടാണ് മുഖ്യമായ ബന്ധമുള്ളത്? അത് ആത്മവിദ്യയോടാണ്. അതാണ് അതിന്റെ മുഖ്യാർത്ഥം. ഗ്രന്ഥവുമായിട്ടോ അതടുത്ത് പറയുന്നു, ഗ്രന്ഥേതു ഭക്തിയ. ഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഗൗണം, അമുഖ്യം എന്നാണ്. മുഖ്യമല്ലാത്തതിനെ ഭക്തി എന്ന് പറയും. നമ്മൾ സാധാരണ പറയുന്ന ഭക്തിയല്ല. നേരത്തെ പറഞ്ഞുള്ള വൃത്തികൾ പലതരത്തിലുണ്ട്. മുഖ്യവൃത്തിയും ഗൗണവൃത്തിയും എന്നാണ് പറയുന്നത്. മുഖ്യം ഗൗണം എന്ന് വെച്ചാൽ മുഖ്യത്തിന്റെ വിപരീത അമുഖ്യം. അമുഖ്യമായ സംബന്ധങ്ങളും വരാം ശബ്ദത്തിന് അർത്ഥവുമായി. ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് ഈ ഈ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദരാശിയുമായിട്ടുള്ള ബന്ധം മുഖ്യമല്ല, അമുഖ്യമാണ്. അതുകൊണ്ട് ഉപനിഷത് ശബ്ദം കൊണ്ട് നമ്മൾക്ക് മുഖ്യമായി ആത്മവിദ്യ എന്നുള്ള അർത്ഥത്തെ എടുക്കാം. ഗൗണമായിട്ട് അതിനാണ് ഗൗണം എന്ന് പറയുന്നത്. മുഖ്യമല്ല ഈ ശബ്ദരാശിയെ എടുക്കാം, ദോഷമില്ല എന്നാണ്. അങ്ങനെ രണ്ടു തരത്തിലുള്ള അർത്ഥം ഇതിന് വരാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉപനിഷത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് ആരെങ്കിലും ഈ പുസ്തകം, നമ്മൾ സാധാരണ പറയുന്ന പുസ്തകത്തെ പറയണമെങ്കിൽ അതിന് തെറ്റില്ല, അതാണ് കഠോപനിഷത്തിന് ഈ പുസ്തകത്തിന് പേരുള്ളത്. പക്ഷെ ഈ ഗ്രന്ഥത്തിന്റെ അധ്യയനം കൊണ്ട് ഒരു ജീവന്റെ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ബോധം, അറിവ്, ജ്ഞാനം, അതിനാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ മുഖ്യാർത്ഥമായി എടുക്കേണ്ടത് എന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോൾ ഉപാനി പൂർവ്വത്തിലുള്ള കഥ ധാതുവിന്റെ അവസാധനം, ഗമനം, വിചരണം എന്ന് പറയുന്ന മൂന്നർത്ഥങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിദ്യയെ നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപനിഷത് ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ്. പരബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്നുള്ള ഗമനാർത്ഥത്തെ എടുത്തു കഴിഞ്ഞു. പ്രാപിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിന് ഉപനിഷത് ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യയാണ്. പിന്നെ ഈ ഉപനിഷത്തിൽ പറയുന്ന അഗ്നിവിദ്യ സ്വർഗഫലത്തെ കൊടുക്കുന്നു. ഇഹലോകത്തിലെ സംസാരത്തെ കുറച്ചു കാലത്തേക്ക് തടയുന്നു, ശിഥിലമാക്കുന്നു സംസാരബന്ധത്തെ എന്നുള്ള അർത്ഥത്തിൽ, വിശരണം എന്നുള്ള അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാലും ഉപനിഷത് ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്തതുകൊണ്ട് ഉപനിഷത് ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നുള്ളതാണ് മുഖ്യമായ അർത്ഥം. ഗൂഢമായിട്ടേയും ഗ്രന്ഥത്തെയും പറയാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സംബന്ധ ഭാഷയത്തിൽ നിന്ന് അതിന്റെ ആമുഖമായി മനസ്സിലാക്കിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.